അവിടെ ഗാന്ധി വരുന്നുണ്ടോ? ഇല്ല, ഗാന്ധിയെ അവതരിപ്പിക്കുന്നു. അതെന്തേ ഉള്ളൂ? കണ്ണിൽ തോന്നുകയാണ്. അതേപോലെ മൂസാ നബിക്ക് കയറ് പാമ്പായി തോന്നി, അതും സിഹിറിന്റെ സ്വാധീനമാണ്. അപ്പൊ അത് തഹീലില്ല. നമ്മുടെ നാട്ടിലെ വിചാരികൾ പറയുന്നത് സിഹിറുകൊണ്ട് ആകെ കൂടിയാൽ അതേ സംഭവിക്കുള്ളൂ. സിഹിറിന് അഗീകത്തുണ്ട് എന്ന് പറയുന്ന ആളുകൾ പോലും അല്ല ചോദിച്ചാൽ അതേ പറയുള്ളൂ. അതിപ്പോ അത്ര വിഷയമൊന്നല്ല, ആകെ ഒരു തോന്നൽ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. അപ്പൊ രണ്ട് സലഫി പണ്ഡിതന്മാർ ഹക്കീക്കത്തുണ്ട് എന്ന് പറഞ്ഞു. ഹക്കീക്കത്ത് രണ്ട് തലക്കുണ്ട്, യാഥാർത്ഥ്യത്തിലുള്ളതുണ്ട് എന്ന് പറഞ്ഞാൽ രോഗം വരുത്താം, അത് തോന്നലല്ല, രോഗം ഉണ്ടാകാം. പിന്നെ പിന്നെ മനസ്സിൽ തോന്നലുണ്ടാക്കാം, അതാണ് എനിക്ക് സംഭവിച്ചത്, അതും ഹക്കീക്കിയാണ്. പിന്നെ കണ്ണിൽ കാഴ്ചക്ക് ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് തോന്നാം. ഇപ്പോ ചില മേജിക്കർ വന്നിട്ട് കീശന്ന് പിന്നെ ഇങ്ങനെ കടലാസ് അല്ലെ, കടലാസ് ഉരുട്ടി വിഴുങ്ങും, വിഴുങ്ങിയിട്ട് പുറത്തേക്ക് നോട്ടാ വരിക, അവിടെ വല്ല ഹക്കീക്കത്തുണ്ടോ? അല്ല, അത് തഹീൽ ചെയ്യാൻ. അങ്ങനെ പറ്റുമെങ്കിൽ പിന്നെ അവനെ പണിക്കിടക്കണം. ഇത് കടലാസ് ഉള്ളിട്ട് പുറത്തേക്ക് നോട്ടാക്കിയിട്ട് ആയിരത്തിന് നോട്ട് പൈലും സുഖ, 1000 പോയി 2000 വന്നു, വലിയ എളുപ്പയില്ലേ? അല്ലെ, 2000 നോട്ട് വന്നുകൊണ്ട് ഏറ്റവും വലിയ സന്തോഷം ആൾക്കാരാ? കോയൽപ്പണത്തിന്റെ ആൾക്കാരാ. കാരണം 100,000 ഇത്ര അട്ടി കൊണ്ടുപോകണ അതിന്റെ പകുതി കൊണ്ട് വെച്ചാൽ മതി, 100 മഴ തൈമ്പണം മതി. അപ്പൊ ബിൽക്ക് ഇത് 2000 നോട്ടടിക്കാലോ നടക്കുവോ? ഇല്ല. പണ്ട് കോഴിക്കോട് ചെന്നൈ മേജിക്കത്ത് കല്ലായിപ്പാലം വിഴുങ്ങിയതായി കാണിച്ചിരുന്നു. കല്ലായിപ്പാലത്തിന്റെ അവിടെ നിന്ന് ഒരാള് മേജിക്ക് കാണിച്ചിട്ട് എല്ലാരും നോക്കാൻ കണ്ടോ, കല്ലായിപ്പാലപ്പം ഞാൻ വിഴുങ്ങി കാണിച്ചുതരാം. അങ്ങനെ അയാൾ കല്ലായിപ്പാലം വിഴുങ്ങിയതായി കാണിച്ചു. അപ്പൊ അതിന്റെ മോൾ അടുത്തൊരു പന മരം ഉണ്ടായി, അതിന്റെ മുകളിൽ ഒരു ചെങ്ങായി ഓനാൾ വിളിച്ചല്ല വിഴുങ്ങിയിട്ടില്ല, പാല അടുത്തനുണ്ട്. കാരണം അപ്പൊ ഇയാളുടെ പരിധിയിൽ ആര് വന്നിട്ടില്ല, പനന്റെ മുകളിലാ. മോഹം പറഞ്ഞു ഇല്ല പാലം പെടുത്തണ്ട്, പാലം വിഴുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത്. ഇത് പറയണേക്കാളാ, പണ്ടുള്ള ആൾക്കാർ പറയണ, കോഴിക്കോടുമായി ബന്ധപ്പെട്ട്. അപ്പോ സീറിന്റെ ഹക്കീക്കത്തുണ്ട്, അത് ഈ രണ്ട് നിലക്കും ഉണ്ടാകാം. എന്നാൽ ഹക്കീക്കത്തുണ്ടെന്ന് വിശ്വസിച്ചാൽ തന്നെ സിർക്കായി എന്ന് ലോകത്താരും പറയാത്ത വാദമാണ് ഇന്നൊരു കൂട്ടം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഏത് നിലക്കാണെങ്കിലും സിഹിർ ചെയ്യുകയോ അത് തൃപ്തിപ്പെടുകയോ ചെയ്തവൻ കാഫറായി എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് മനസ്സിലാക്കാം? സിഹിർ ചെയ്തവൻ കാഫറാണ്, സിഹിർ പഠിപ്പിക്കുന്നവൻ കാഫറാണ്, സിഹിർ പഠിക്കുന്നവനും കാഫറാണ്. ഇതും നമ്മളാണ്ട് ചില ആൾക്കാർ പറയും സിഹിർ എന്ന് പറഞ്ഞാൽ ഒരു കലയാണ്, ഏതൊരു കലയും പഠിച്ചെടുക്കാം. അപ്പൊ സിഹിർ വേണമെങ്കിൽ ഒരാൾക്ക് പഠിക്കാം, അത് പ്രയോഗിക്കാതിരുന്നാൽ മതി. പക്ഷെ ഇസ്ലാം പറയുന്നത് പഠിക്കലും കുഫ്റാണ്, പഠിപ്പിക്കലും കുഫ്റാണ്, ചെയ്യലും കുഫ്റാണ്, ചെയ്യിപ്പിക്കലും കുഫ്റാണ്. അത് ഒരു തൊട്ടവരൊക്കെ എന്താവും? ഇനി എന്താ തെളിവ്? ഒമാ യു അല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്നതുൻ ഫലാ തക്ഫുർ. ഒമാ യു അല്ലിമാനി, ഇത് സൂറത്തുൽ ബഖറയിലെ 102 ആയത്ത്. സമാനുവല്യ പരിഭാഷകൾക്ക് മറ്റൊക്കെ ഒരുപാട് വിശദീകരണം കാണാം. സൂറത്തുൽ ബഖറ 2 ആയത്ത് കുറച്ച് വലിയൊരായത്താണ്, അതിന്റെ ഒരു കഷ്ണമാണ് ഇവിടെ കൊടുത്തത്. ഒമാ യു അല്ലിമാനി, അവർ രണ്ടുപേരും പഠിപ്പിച്ചിട്ടില്ല. മിൻ അഹദിൻ, അഹദ് ഒന്ന്, മിൻ അഹദിൻ ഒരാളെയും. ഒമാ യു അല്ലിമാനി മിൻ അഹദിൻ, ഒരാളെയും അവർ രണ്ടുപേരും പഠിപ്പിച്ചിട്ടില്ല. ആരാണ് ഈ രണ്ടാൾക്കാര്? ഹാറൂത്ത് മാറൂത്ത്, അള്ളാഹു ഒരു പ്രദേശത്തെ കയച്ച രണ്ടുപേർ, ഹാറൂത്ത് മാറൂത്ത്, അവരെ കുറിച്ചാണ്. അവർ രണ്ടുപേരും ഒരാളെയും പഠിപ്പിച്ചിട്ടില്ല. എന്ത് പഠിപ്പിച്ചിട്ടില്ല? അതതിന്റെ മുമ്പ് പറയുന്നുണ്ട് സിഹിർ, സിഹിർ പഠിപ്പിച്ചിട്ടില്ല. ഹത്താ യഖൂല, ഹത്താ എന്നാൽ വരെ, യഖൂലു പറയുന്നു, ഹത്താ യഖൂല അവർ രണ്ടുപേരും പറയുന്നത് വരെ. ഇന്നമാ നഹ്നു, ഇന്ന നിശ്ചയമായും, ഇന്നമാന്നാൽ നിശ്ചയമായും മാത്രം, ഒരു മാത്രം എന്നർത്ഥം കിട്ടും. ഇന്നമാ നഹ്നു, തീർച്ചയായും ഞങ്ങൾ, ഫിത്നത്തുൻ, ഫിത്ന അവിടെയാണ് ഈ മാത്രം ചേർക്കേണ്ടത്, തീർച്ചയായും ഞങ്ങൾ ഫിത്ന മാത്രമാകുന്നു. എന്നാൽ ഞങ്ങൾ ഫിത്ന എന്നാൽ ഒരു വന്നതന്നെ, ഞങ്ങൾ ഫിത്ന എന്താ വന്നതന്നെ, ഞങ്ങൾ ഇസ്ലാമാണെന്നല്ല, ഞങ്ങൾ ഫിത്നയാണ്. എന്നാൽ ഞങ്ങൾ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്, ഞങ്ങൾ സിഹിർ പഠിപ്പിച്ചു തരാം, പഠിപ്പിക്കില്ല ഞങ്ങളെ പണി, പക്ഷെ നിങ്ങൾ പഠിക്കരുത്, ഞങ്ങൾ പഠിപ്പിക്കാം, നിങ്ങൾ പഠിക്കരുത്. അപ്പോ ഇത് ലംഘിച്ചിട്ട് ആരാണോ പഠിക്കാൻ വരുന്നത്, ആരാ വരാതിരിക്കുന്നത്, ഇതാരാണ് പ്രയോഗിക്കുന്നത് പ്രയോഗിക്കാതിരിക്കുന്നത് എന്ന് പരീക്ഷിക്കാനാണ് അള്ളാഹു എന്ത് ചെയ്തത്? ഹാറൂത്തിനെയും മാറൂത്തിനെയും അയച്ചത്. വമായു അല്ലിമാനി, അവർ രണ്ടുപേരും പഠിപ്പിക്കുന്നില്ല, മിൻ അഹദിൻ, ഒരാളെയും പഠിപ്പിക്കുന്നില്ല, ഹത്തായ കൂല, അവർ പറയുന്നത് വരെ പഠിപ്പിച്ചു കൊടുക്കും. അതിന്റെ മുമ്പ് ഇത് പറയും, എന്താ പറയുന്നത്? ഇന്നമാൻ അഹ്ന ബിസ്ന, ഞങ്ങൾ നിങ്ങൾ അന്നാക്കാൻ വന്നതല്ല, ഞങ്ങൾ നിങ്ങൾക്ക് പരീക്ഷണമായി അള്ളാഹു അയച്ചതായി. നീ കാഫറാകരുത്, എന്നാൽ ഞങ്ങൾ പഠിപ്പിച്ചതരാ, പക്ഷെ പഠിപ്പിച്ചിട്ട് നീ കാഫറാകരുത്. അപ്പൊ അതിൽ എന്ത് കിട്ടി? സിഹ്ർ കുഫ്രാൻ. അതിന്റെ മുമ്പത്തെ തുടങ്ങുന്നത് വമാ കഫറ സുലൈമാനോ, സുലൈമാൻ കാഫറായിട്ടില്ല, സുലൈമാൻ നബി കാഫറായിട്ടില്ല എന്ന് പറഞ്ഞാൽ സുലൈമാൻ നബി സിഹ്ർ പ്രവർത്തിക്കുകയോ സിഹ്ർ തൃപ്തിപ്പെടുകയോ സിഹ്ർ ചെയ്യുകയോ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സുലൈമാൻ നബിയും എന്താകുമായിരുന്നു? കാഫറാകാൻ. സുലൈമാൻ നബിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ വലിയ സംഗതിയാണ് സിഹ്ർ തന്നെ. അപ്പൊ സുലൈമാൻ നബി അത് ചെയ്യാത്തത് കൊണ്ട് സുലൈമാൻ നബി കാഫറായിട്ടില്ല, അപ്പൊ ചെയ്യുകയോ തൃപ്തിപ്പെടുകയോ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സുലൈമാൻ നബിയും കാഫറാകുമായിരുന്നു. പിന്നെ ഈ രണ്ട് ഹാറൂത്തും മാറൂത്തുമാണ്, അവർ പഠിപ്പിച്ചു, പക്ഷെ പഠിപ്പിക്കുന്ന മുമ്പ് അവർ പറഞ്ഞു ഞങ്ങൾ പരീക്ഷണമാണ്, ഫലാത്ത എന്ത് ചെയ്യരുത്, നിങ്ങൾ പഠിച്ചുകൊണ്ട് കാഫറാകരുത് എന്ന് അവർ ജനങ്ങളെ ബോധിപ്പിച്ചു. അപ്പൊ ഇതിന്റെ അടിസ്ഥാന ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് സിഹ്ർ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അത് പ്രവർത്തിക്കുന്നതും ഒക്കെ എന്താണ്? കുഫ്റാണ് എന്ന് പറയുന്നത്. ഇനി പഠിപ്പിച്ചാൽ കാഫറാകും എന്നുള്ള തെളിവെന്താ ഈ ആയത്തിന്റെ അടുക്ക് പറയുന്നത്? വലാക്കിന്ന ശയാത്തീന കഫറു യു അല്ലിമൂനൻ നാസ സിഹ്ര. സുലൈമാൻ നബി കാഫറായിട്ടില്ല, പക്ഷെ ശൈത്താന്മാർ കാഫറായി. എന്താ കാഫറാൻ കാരണം? യു അല്ലിമാനിൻ നാസ അസിഹ്ര, അവർ ജനങ്ങളെ എന്ത് ചെയ്തു? സിഹ്ർ പഠിപ്പിച്ചു. പഠിപ്പിക്കാത്തോണ്ട് സുലൈമാൻ നബി കാഫറായില്ല, പഠിപ്പിച്ച ശൈത്താന്മാര് കാഫറായി. പഠിക്കുന്ന ആളുകളോട് വന്ന ആളുകൾ പറഞ്ഞു ഫലാത്തപ്പോ നിങ്ങൾ പഠിച്ചോളി, പഠിച്ചാളെന്താവും? കാഫറാവും. അപ്പൊ ഈ ഒറ്റ ആയത്തിലെ ഈ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പഠിക്കൽ കുഫ്റാണ്, പഠിപ്പിക്കൽ കുഫ്റാണ്, ചെയ്യൽ കുഫ്റാണ്, സിഹ്ർ തൃപ്തിപ്പെടൽ കുഫ്റാണ് എന്ന് കിട്ടും. അപ്പൊ അതിന്റെ ബാക്കി വിശദാംശങ്ങള് പരിശോധിക്കാം. എട്ടാമത്തെ കാര്യം, മുലാഹറത്തുൽ മുശ്രിക്കീന, മുശ്രിക്കുകളെ സഹായിക്കൽ. വമുആവനതുഹും, രണ്ടിനും ഒരേ അർത്ഥം. മുലാഹറ എന്ന് പറഞ്ഞാലും മുആവന എന്ന് പറഞ്ഞാലും സഹായിക്കുക എന്നാണ് അർത്ഥം. മുലാഹറത്തുൽ മുശ്രിക്കീന വമുആവനതുഹും അലൽ മുസ്ലിമീന. ഇനി അവിടെ രണ്ട് നിലക്ക് പറയാ വേണമെങ്കിൽ, മുലാഹറത്തുൽ മുശ്രിക്കീന മുശ്രിക്കുകളെ സഹായിക്കലും, വമുആവനതുഹും അലൽ മുസ്ലിമീന മുസ്ലിങ്ങൾക്കെതിരിൽ മുശ്രിക്കുകളെ സഹായിക്കലും. രണ്ട് നിലക്കും ആവാം. ഒന്ന്, മുശ്രിക്കുകളെ കാഫിറുകളെ സഹായിക്കുക, പക്ഷെ ആ സഹായം ആർക്കെതിരിലല്ല, മുസ്ലിങ്ങൾക്കെതിരിലല്ല, പക്ഷെ എന്തിനെതിരാകും? ഇസ്ലാമിനെതിരാകും. ഒരു ഇവിടെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. കാഫിറിനെ സഹായിക്കുക, മുസ്ലിക്കിനെ സഹായിക്കുക എന്നാൽ കാഫിറിനെ സഹായിക്കാൻ പാടില്ലെന്നോ മുസ്ലിക്കിനെ സഹായിക്കാൻ പാടില്ലെന്നോ ഇസ്ലാം പറയുന്നില്ല. മറിച്ച് കാഫിറിനെ സഹായിക്കാം, മുസ്ലിമിനെ സഹായിക്കാം. കാഫിറിന് മരുന്നായി കൊടുക്കുക, കാഫിറിന് വീടുണ്ടായി കൊടുക്കുക, കാഫിറിനെ അവന് ഇപ്പം വയസ്സായി കിടക്കാക്കേണ്ട ഓനെ കൊണ്ടുപോയി കക്കൂസ് കൊണ്ടുപോയി കഴുകിച്ച് കൊണ്ടുപോയി കിടത്ത കുളിപ്പിക്കുക, തിന്നാൻ കൊടുക്കുക ഒക്കെ ചെയ്യാം. ഇതൊക്കെ കാഫിറിനെ സഹായിക്കലാണ്. പക്ഷെ ഇവിടെ സഹായിക്കുന്നത് ഈ പറഞ്ഞ മെനക്കപ്പെട്ട സഹായം എന്ന് പറഞ്ഞത് ഏതാ? മത കുഫ്റിനും ശിർക്കിനും വിഷയത്തിൽ കാഫിറിനെ സഹായിക്കുക, അല്ലെങ്കിൽ ദീനിനെതിരായി ആരെ സഹായിക്കുക? മുസ്ലിങ്ങളെ സഹായിക്കുക, അല്ലെങ്കിൽ മുസ്ലിമിനെതിരായി ഒരു മുസ്ലിക്കിനെ സഹായിക്കുക. ഒരു മുസ്ലിമിനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിക്കിനെ കാഫിറിനെ എന്ത് ചെയ്യാം? സഹായിക്കുക. അപ്പൊ മുസ്ലിമിനോ ഇസ്ലാമിനോ എതിരായി സഹായിക്കാൻ പാടില്ല. അല്ലാത്തൽക്ക് എന്താകാം? സഹായിക്കാം, സഹായം സ്വീകരിക്കാം. ഇല്ലല്ലേ, അത് വേറിച്ച് മനസ്സിലാക്കും. അപ്പൊ മുലാഹറത്തുൽ മുശ്രിക്കീന മുശ്രിക്കുകളെ സഹായിക്കുക എങ്ങനെ? ഏതൽക്ക്? ശിർക്കിന് അനുകൂലമായോ അല്ലെങ്കിൽ തൗഹീദിന് എതിരായോ. അപ്പൊ അത് ചേർത്ത് വായിക്കേണ്ടതാണ്. വ മുആവനതുഹും, മുശ്രിക്കുകളെ സഹായിക്കുക, അലൽ മുസ്ലിമീന, മുസ്ലിങ്ങൾക്കെതിരായി. ഒരു ഭാഗത്ത് മുസ്ലിമുണ്ട്, ഒരു ഭാഗത്ത് മുശ്രിക്കുണ്ട്, തമ്മിൽ പ്രത്യേകിച്ച് കരാറുകളൊന്നുമില്ല. അപ്പൊ ഒരു മുസ്ലിം ആരെ കൂടെ നിൽക്കേണ്ടത്? മറ്റേ മുസ്ലിമിന്റെ കൂടെ നിൽക്കണം. ആ ഘട്ടത്തിൽ മുസ്ലിമിനെതിരിൽ ആരെ സഹായിക്കാൻ പാടില്ല? മുശ്രിക്കിനെ സഹായിക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവൻ കാഫറായിരിക്കുന്നു. അള്ളാഹു തആലയുടെ
വാക്ക് വമൈ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻകും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ വമൈ യതവല്ലഹും
എന്താണ് തവല്ലാന്ന് നമുക്കിപ്പോ അർത്ഥം പറയാതെ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. വലാ കാണിക്കുക, ഇതിപ്പോ എല്ലാവർക്കും തിരിയുന്ന വാക്കാണല്ലോ വലാ. എന്താണ് വലാ എന്ന് പറഞ്ഞാൽ കൂറ്, ബന്ധം, ആത്മബന്ധം, അതിനാണ് തവല്ല. വേറെ അർത്ഥമുണ്ട്, ഏറ്റെടുക്കുക എന്നും അർത്ഥമുണ്ട്. ഇപ്പൊ പള്ളി ഭരിക്കുന്ന ആള്, ഇപ്പൊ നമ്മളെ ഷാഹുൽ ഭായിട്ട് അനുസരിച്ച് നിങ്ങളെ പള്ളിന്റെ മുത്തവല്ലിയാരാ നിൽക്കുക. പള്ളിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട ആള്, ഏറ്റെടുത്ത ആള്, അതിന്റെ കൈകാര്യകർത്താവ്, അയാൾക്ക് എന്താ പറയാ മുത്തവല്ലി. പള്ളിയുടെ വഖഫ് സ്വത്താങ്കിലും ആ അതിന്റെ ഭരണം ഏറ്റെടുത്താൽ അയാൾക്ക് എന്താ പറയാ മുത്തവല്ലി. ഏറ്റെടുക്കാതെ ഒഴിഞ്ഞു പോവുക, അയാൾക്കും എന്ത് പറയാ മുത്തവല്ലി. പിന്തിരിഞ്ഞു പോവുക, ഓന് വിപരീത അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. പിന്തിരിഞ്ഞു പോയവൻ, അധികാരം ഏറ്റെടുത്തവൻ, കൂറ് പുലർത്തുന്നവൻ, മൂന്ന് അർത്ഥത്തിലും തവല്ല എന്ന വാക്ക് ഉപയോഗിക്കും. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വലാ, ആത്മബന്ധം, അതായത് ഒരു മുസ്ലിം ഒരു മുസ്ലിമിനോട് കാണിക്കേണ്ടുന്ന സ്നേഹവും കൂറും, അങ്ങനെയുള്ള ബന്ധം. വമൈ യതവല്ല, അവിടെ തവല്ല എന്നാണ്. യതവല്ല അവിടെ മൻ വന്നതുകൊണ്ട് അവിടെ ജസ്മ ചെയ്തു വമൈ യതവല്ല. അപ്പൊ യാ പോയി വമൈ യതവല്ലഹും, ആരെങ്കിലും വലാ കൂറ് പുലർത്തിയാൽ, ആത്മബന്ധം പുലർത്തിയാൽ, ഹും അവരോട്, ആരോട്? മുശ്രിക്കുകളോട്. മുശ്രിക്കുകളോടോ കാഫിറുകളോടോ ആരെങ്കിലും വലാ പുറത്ത് പുലർത്തിയാൽ, മിൻകും നിങ്ങളിൽ നിന്ന്, എന്നാൽ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും, അത് ആദ്യം പറഞ്ഞ മൻ എന്നതുമായി ബന്ധപ്പെട്ട് വമൻ മിൻകും അർത്ഥം നിങ്ങളിൽ നിന്ന് ആരെങ്കിലും, യതവല്ലഹും കാഫിറിനോടോ മുശ്രിക്കിനോടോ വലാ ആത്മബന്ധം പുലർത്തിയാൽ, ഫഇന്നഹു തീർച്ചയായും അവൻ, ആര് ആര്, ഈ മൈ യതവല്ല കൂറ് പുലർത്തിയവൻ, മിൻഹും അവരിൽപ്പെട്ടവനാണ്, ആരിൽപ്പെട്ടവനാണ്, കാഫിറുകളിൽ പെട്ടവനാകുന്നു, മുസ്ലിക്കുകളിൽ പെട്ടവനാകുന്നു. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ലാ യഹ്ദി, അവൻ നേർവഴിയിലാക്കുകയില്ല, അൽ ഖൗമ ളാലിമീൻ അക്രമികളായ ആളുകളെ, അക്രമികളായ ആളുകളെ അല്ലാഹു നേർവഴിയിൽ ആക്കുകയില്ല. വമൈ യതവല്ലഹും അവരോട് മുശ്രിക്കുകളോട് അല്ലെങ്കിൽ കാഫിറുകളോട് ആരെങ്കിലും വലാ പുലർത്തിയാൽ, മിൻകും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും കൂർ പുലർത്തുകയാണെങ്കിൽ, ഫഇന്നഹു അപ്പോൾ, അവിടെ മൂന്ന് വാക്കുണ്ട്, അപ്പോൾ ഇന്ന തീർച്ചയായും ആ കൂർ പുലർത്തിയവൻ, മിൻകും ആരോട് കൂർ പുലർത്തിയോ അവരിൽപ്പെട്ടവനാണ്. ക്രിസ്ത്യാനിയോട് വലാ പുലർത്തിയവൻ ക്രിസ്ത്യാനിയാണ്, ജൂതനോട് വലാവ് പുലർത്തിയവൻ ജൂതനാണ്, മുശ്രിക്കിനോട് വലാവ് പുലർത്തിയവൻ മുശ്രിക്കാണ്, കാഫിറിനോട് വലാവ് പുലർത്തിയവൻ എന്താണ് കാഫിറാണ്. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, കുഫർ പ്രവർത്തിക്കുന്ന അക്രമികളായ ആളുകളോട്, ഇവിടെ അക്രമിയോട് ഉദ്ദേശിക്കുന്നാരാ മുശ്രിഖ്, മുശ്രിക്കുകളായ അല്ലെങ്കിൽ കാഫിറുകളായ ആളുകളെ, അത്തരം ജനതയെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. ഇവിടെ എന്താ തെളിവ്? ഫഇന്നഹു മിൻഹും, ഫഇന്നഹു മിൻഹും തീർച്ചയായും അവൻ അവരിൽപ്പെട്ടവനാണ്, അവരോട് വലാ പുലർത്തിയവൻ അവരിൽപ്പെട്ടവനാകുന്നു. ഇതും ഒരുപാട് വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആയത്തിന്റെ നമ്പർ സൂറത്തുൽ മാഇദ 51-ാമത്തെ ആയത്ത്, മാഇദ 5:1-51. ഇത് ഒരുപാട് തർക്കമുണ്ട്. ഇത് പറഞ്ഞാൽ ഓനെ ഒറ്റടിക്ക് എന്താക്കാൻ പറ്റും, തീവ്രവാദിയാണ് എന്ന് പറയാൻ പറ്റും. ഞാൻ കോഴിക്കോട് ഒരു 4-5 കൊല്ലം മുമ്പ്, 4 കൊല്ലം ഏതായാലും 4 കൊല്ലം മുമ്പ് നടത്തിയ 3 മണിക്കൂറിലധികമുള്ള ഒരു പ്രസംഗം, ഒരു മറുപടിയാണ് ഈ വലാഹു പറാളുമായി ബന്ധപ്പെട്ടൊരു മറുപടി. അത് മുറിച്ച് മുറിച്ച് പീസാക്കി കാ മിനിറ്റും അര മിനിറ്റും മുക്കാ മിനിറ്റുള്ള ഒരുപാട് പീസുകൾ കൂട്ടിച്ചേർത്ത് ആദ്യത്തിൽ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിലുള്ള ഒരു ഹന്ദും സലാത്തും അതും ഫിറ്റ് ചെയ്ത്, പിന്നെ എന്തോ ഒരു വിഷയം പറയുമ്പോൾ ആ നിങ്ങൾക്ക് നന്ദി എന്ന് പറയുന്ന വാക്ക് അവസാനം കൊണ്ട് ഫിറ്റ് ചെയ്ത് അതൊരു 3.5 മണിക്കൂറുള്ള പ്രസംഗം 9 മിനിറ്റുള്ള ഒരു പ്രസംഗമാക്കി അവതരിപ്പിച്ചു ചില ആൾക്കാർ. അത് ഇവിടെ മലപ്പുറം CIG വരെ കൊണ്ടുപോയി കൊടുത്തു ഓഫീസില്. എന്തിനാ? നമ്മളെ തീവ്രവാദിയാക്കാൻ. അപ്പൊ അങ്ങനത്തെ കാലാണ്, ചെയ്ത ആൾക്കാർ പുറത്തുള്ള ആൾക്കാരല്ല, മുസ്ലിങ്ങളുടെ ബലാഗ് ബഹ്സ് ആരിൽ നിന്നാണ്? മുസ്ലിങ്ങളിൽ നിന്നാണ്. നബി പറഞ്ഞതാ മൂന്ന് കാര്യം നബി പ്രാർത്ഥിച്ചിട്ട് രണ്ടെണ്ണമുള്ള ഉത്തരം ചെയ്തു, ഒന്നും ഉത്തരം ചെയ്തില്ല. മദീനത്ത് പോയാൽ അവിടെ ഷാറ സിറ്റിയിൽ 60 നമ്പർ റോഡിന്റെ പഴയ എയർപോർട്ട് ഉണ്ട്, അവിടെ ഒരു പള്ളി കാണാം, മസ്ജിദുൽ ഇജാബ. ഉത്തരം കിട്ടിയ പള്ളിയെന്നാണ്, അങ്ങനെ രണ്ടെണ്ണത്തെ ഉത്തരം കിട്ടി, ഒന്നിൽ ഉത്തരം കിട്ടാത്ത പള്ളിയാണ്, അവിടെ പിന്നുണ്ടായ പള്ളിയാണ്. അപ്പൊ അവിടെ അതിലൊരു സംഗതി ഇതാണ്, മുസ്ലിങ്ങളുടെ തകരാറ് മുസ്ലിങ്ങളിൽ നിന്നാക്കരുതേ എന്ന് നബി അള്ളാഹു പറഞ്ഞു, അതല്ല സ്വീകരിച്ചില്ല. ഒന്നായിട്ട് മുക്കിക്കൊല്ലരുതേ, അതല്ല സ്വീകരിച്ചു. ഒന്നായിട്ട് പട്ടിണിപ്പിട്ട് കൊല്ലരുതേ, അതും അല്ല സ്വീകരിച്ചു. മുസ്ലിം ഉമ്മത്തിന് ഒന്നായിട്ട് ദാരിദ്ര്യം കൊണ്ട് സോമാലിയാക്കിയിട്ട് കൊല്ലൂല, ഒന്നായിട്ട് തൂഫാൻ അടിച്ചും കൊല്ലൂല. ഒരു ചില ഭാഗത്തുണ്ടാകാം, പക്ഷെ മുസ്ലിങ്ങളുടെ കുഴപ്പം മുസ്ലിങ്ങളിൽ നിന്ന് ആക്കരുത് എന്ന പ്രാർത്ഥന അല്ല സ്വീകരിച്ചില്ല. അതാണ് ഇപ്പൊ നടന്നുകൊടുക്കുന്നത്. മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ബഹ്സ് തകരാറ് പുറത്തുനിന്നല്ല, എവിടുന്ന ഉള്ളുന്ന, തമ്മിൽ പാര, തമ്മിൽ കുത്ത്, തമ്മിൽ കുതികാൽ വിട്ട്, തമ്മ തമ്മ തീവ്രവാദിയാക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് അപകടം പിടിച്ച വിഷയം എന്ന് പറയാൻ കാരണം, ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുസ്ലിം കാഫറിനെ സഹായിക്കണം, സഹായിക്കാന്നല്ല സഹായിക്കണം. എപ്പോഴും ഓന് ബുദ്ധിമുട്ടോ കൊടുക്കണം, പട്ടി കിടക്കുന്നുണ്ട് കൊടുക്കണം, കൊടുക്കാന്നല്ല കൊടുക്കണം. ബാപ്പ ഉമ്മയും കാഫറാണ്, കൊടുക്കണം, കൊടുക്കാന്നല്ല. ഓലെ കൂടെ താമസിക്കൽ ആവശ്യമാണെങ്കിൽ ഓലെ പോയി കൂടെ താമസിക്കുക. സാഹിബ് ഉമാ പിത്തുനിയാ മാറൂബ, നല്ല നിലക്ക് അവരോടൊപ്പം സഹവസിക്കുക എന്നാണ്. പൈസ അയച്ചെടുത്താ പോരാ, എടിഎം പോയി എടുത്തോളിന്നല്ല, എന്താണ് സാഹിബ് ഉമാ ഓലെ കൂടെ നിന്നിട്ട് ഓലെ പരിപാലിക്കണം. ആരെ? കാഫറായ വാപ്പനിമ്മയെ. കാഫറത് മാത്രല്ല, നന്നെ ചിർക്ക് ചെയ്യാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ പോലും ചിർക്കിൽ അനുസരിക്കേണ്ട, ചിർക്ക് ചെയ്യണം എന്ന് നിർബന്ധിക്കുന്ന വാപ്പനോട് മുന്നോടാണ് ഈ പറയുന്നത്. ഓലെ കൂടെ നിന്ന് ഓലെ പരിപാലിക്കണം. അപ്പൊ പിന്നെ ഇസ്ലാം തീവ്രവാദം എങ്ങനെ പറയാം? പക്ഷെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വകുപ്പുള്ള ഒരു വിഷയം. അപ്പൊ കരുണ ചെയ്യുക, നീതി പാലിക്കുക, ബിർറ് കാണിക്കുക, നീതി പുലർത്തുക എന്നത് വേറെ, വലാ എന്ന് പറയുന്നത് വേറെ. വലാ പാടില്ല, ഇതൊക്കെ ആകാം. അപ്പോ മുസ്ലിങ്ങളോട് പുലർത്തുന്നത് പോലെ വലാ കാണിക്കാൻ എന്നാണ് ഇവിടെ പറയുന്നത്. മിങ്കും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരോട് വലാ പുലർത്തുകയാണെങ്കിൽ, അത് പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചത് കാണാം. അതുപോലെ തന്നെ ഈ സഹായം ചെയ്യുന്ന വിഷയത്തിലും എത്രത്തോളം എന്ന് പറഞ്ഞാൽ, എന്റെ അടിസ്ഥാനം അവൾ പറഞ്ഞു, ദീനിന്റെ വിഷയത്തിൽ ദീനിനെതിരാകുന്ന അല്ലെങ്കിൽ മുസ്ലിമിനെതിരാകുന്ന നിലക്ക് എന്ത് ചെയ്യാൻ പാടില്ല. കാഫിറിനെയും മുശ്രിക്കിനെയും സഹായിക്കാൻ പാടില്ല. അല്ലാത്ത നിലക്ക് എന്താകാം? സഹായമാകാം. സഹായിക്കുന്നു എങ്കിൽ പോലും എന്ത് പാടില്ല? വലാ പാടില്ല, അത് വേറെ. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ പല ആളുകളും വിശദീകരിക്കുന്നത് അങ്ങനെയല്ല. ഇനി എത്രത്തോളം ഒരു കാഫിറിന്റെ ഒരു രണ്ട് കാഫിരീങ്ങളും ഒരു മുസ്ലിമും, രണ്ട് കാഫിരീങ്ങളും ഒരു മുസ്ലിമും, മൂന്ന് കക്ഷി, ഒരു മുസ്ലിം, ഒരു കാഫിർ, ഒരു കാഫിർ. അവിടെ മുസ്ലിമും കാഫിറും തമ്മിൽ നേരത്തെ ഒരു കരാറുണ്ട്, സന്ധി ഉണ്ട്, നേരത്തെ സന്ധി ഉണ്ട്. പക്ഷേ ഈ മൂന്നാം കക്ഷി മുസ്ലിമായ മറ്റൊരു കാഫിറിനോട് കരാറിലുള്ള ആള് ആരെയാ സഹായിക്കേണ്ടത്? കരാറുള്ള കാഫിറിനെതിരിൽ കരാറില്ലാത്ത കാഫിറിനെ സഹായിക്കാൻ പാടുണ്ടോ? പാടില്ല എന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അവിടെ എന്തിനാണ് പ്രാധാന്യം? കരാറിനാണ്. ഇനി മുസ്ലിം, വേറൊരു മുസ്ലിം, വേറൊരു കാഫിർ, ഇതൊരു വ്യക്തിയാണെങ്കിലും രാജ്യമാണെങ്കിലും, ഒരു മുസ്ലിം, അപ്പുറത്തൊരു മുസ്ലിം, ഇപ്പുറത്തൊരു കാഫിർ. ഇതിൽ മുസ്ലിമും കാഫിറും തമ്മിൽ കരാറുണ്ട്. മുസ്ലിമും കാഫിറും തമ്മിൽ കരാർ. എന്താ കരാറ്? പരസ്പരം ആക്രമിക്കാൻ പാടില്ല. പിന്നെ പുതിയൊരു വിഷയം ഉണ്ടായി, ആ വിഷയത്തിൽ കരാറിലേർപ്പെട്ട മുസ്ലിം കരാറുള്ള കാഫിറിനെതിരിൽ കരാറില്ലാത്ത മുസ്ലിമിനെ സഹായിക്കാൻ പാടുണ്ടോ? നമ്മളിപ്പോ എന്താ പറയാ? ആരെ പൊങ്ങണോ? പറഞ്ഞ മനസ്സിലെ? ഒരു മുസ്ലിം, അപ്പുറത്ത് നമ്മളുമായി കരാറുള്ള വേറൊരു കാഫിർ, ഇപ്പുറത്ത് കരാറൊന്നുമില്ലാത്ത വേറൊരു മുസ്ലിം, അല്ലെ മുസ്ലിം രാജ്യം തമ്മിൽ പ്രശ്നം വന്നു. ഉലമിൽ, നമ്മളമ്മിലല്ല, നമ്മളുമായി കരാറുള്ള കാഫിറും അപ്പുറത്തുള്ള മുസ്ലിം തമ്മിൽ പ്രശ്നം വന്നു, നമ്മൾ ആരെ സഹായിക്കണം? ഈ കരാറുള്ള കാഫിറിനെ സഹായിക്കണോ കരാറൊന്നുമില്ലാത്ത മുസ്ലിമിനെ സഹായിക്കണോ? സാധാരണഗതിയിൽ ഒരു വികാരമുള്ള മുസ്ലിം എന്താ പറയാ, മുസ്ലിം സഹിക്കാൻ മുസ്ലിമല്ല പറത്ത് ഖുർആൻ പറയാണ്, ഇത് പണ്ഡിതന്മാരുടെ വാക്കല്ല ഖുർആൻ പറയാണ്, അവനെയാണ് സഹായിക്കേണ്ടത്. ആരെ? കാഫറിനെ. കാരണം എന്താ? കരാറുണ്ട്. പിന്നെങ്ങനെ ഇസ്ലാം തീവ്രവാദം പറയും? അപ്പൊ അത് പഠിക്കാം. ഇനി ഒമ്പതാമത്തത് ഒമ്പതാമത്തെ കാര്യം, ഒരുത്തൻ എഴുത്തക്കഥ നേരത്തെ വന്നു വിശ്വസിച്ചു, മനയെഴുത്തക്കഥ വിശ്വസിച്ചവൻ അന്ന ബഴവന്നാസി, ബഴവനാൽ ചിലത് അല്ലെങ്കിൽ ചിലർ, ബഴവന്നാസ് മനുഷ്യരിൽ ചിലർ, അത് ഒരാളും ആവാം കുറെ ആളും ആവാം, അന്ന ബഴവന്നാസ് മനുഷ്യരിൽ ചിലർ, യസഊഹു എന്താണ് യസഊ എന്ന് രാവിലെ സുബൈക്ക് നമ്മൾ പറഞ്ഞു വസ്തി ആ കുറിച്ച് യുഹു സമാവാത്തി വൽഅർ എന്താണ് വസിയ വിശാലമായി, വസിയ യസൌ എന്റെ മുതാരിയാണ് അവിടെ, വസിയ യസൌ യസൌ ഹു അവന് വിശാലമാകും എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് അവന് അനുവദനീയമാണ് എന്നർത്ഥം, വാക്കിനർത്ഥം വിശാലമാകുവാൻ, യസൌ ഹു മനുഷ്യരിൽ ചിലർക്ക് വിശാലമാകും എന്ന് പറഞ്ഞാൽ അവന് അനുവദനീയമാകും എന്ത്, അൽ ഹുറൂജു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത്, എന്താ ശരീഅത്ത് എന്നാൽ മതനിയമം, മുഹമ്മദ് നബിയുടെ മതനിയമത്തിൽ നിന്ന് അൽ ഹുറൂജു, എന്താ ഹുറൂജ്, ഗൾഫ് പോയ ആൾക്കാർക്ക് അറിയാം ഹുറൂജ് അടിക്കുക, എന്താ ഹുറൂജ് അടിക്കുക, എക്സിറ്റ് അടിക്കുക, പിന്നെ നമ്മൾ പോകാൻ പറ്റില്ല, ചോപ്പടിച്ചിട്ട് ഹുറൂജ് അടിച്ച് ഹുറൂജിന് ചോപ്പ് സീലടിച്ച് വിട്ടാൽ ചില രാജ്യത്ത് നിശ്ചിത കൊല്ലത്തേക്ക് പോകാൻ പറ്റില്ല, ചില രാജ്യത്ത് കാലാകാലത്ത് പോകാൻ പറ്റില്ല, അതാണ് ഹുറൂജ് അടിക്കുന്നത്, എക്സിറ്റ് അടിച്ച് പോരാ, അതിനോട് ഹുറൂജ് പുറത്ത് കടക്കൽ. ചില ആളുകൾക്ക് വിശാലമാകും അല്ലെങ്കിൽ അനുവദനീയമായി തീരും അൽ ഹുറൂജു പുറത്തു പോകൽ, പുറത്ത് കടക്കൽ, എന്തിൽ നിന്ന് പുറത്തു പോവുക, അൻ ശരീഅത്തി മുഹമ്മദീൻ മുഹമ്മദ് നബിയുടെ മത നിയമത്തിൽ നിന്ന് എന്ന് പറഞ്ഞവിടെ മുഹമ്മദ് നബിന്റെ മതം തന്നേതാ, മുഹമ്മദ് ശരീഅത്ത് ഉണ്ടോ, എന്താ മനസ്സിലാക്കേണ്ടത്, ദീൻ ഇസ്ലാമിന്റെ നിയമം, മുഹമ്മദ് നബിയിലേക്ക് ചേർത്ത് പറഞ്ഞ എന്തുകൊണ്ടാ, നേരത്തെ അള്ളാന്റെ പറഞ്ഞു ഇവിടെ നബി എന്നാ പറഞ്ഞത്, രണ്ടും തന്നെ നബിക്കായിട്ടുള്ള നിയമല്ല, നബി പഠിപ്പിച്ച നിയമം ആരുടെ നിയമ, അള്ളാഹുന്റെ നിയമമാണ്. അപ്പൊ അൻ ശരീഅത്തി മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മത നിയമത്തിൽ നിന്ന് പുറത്തു പോകൽ മനുഷ്യരിൽ ചിലർക്ക് യസഊ അനുവദനീയമാകും അല്ലെങ്കിൽ അവന് വിശാലമായി തീരും എന്നാരെങ്കിലും വിശ്വസിച്ചാൽ എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ, അള്ളാഹു പഠിപ്പിച്ച ശരീഅത്ത്, നബി പഠിപ്പിച്ച ശരീഅത്തിന്റെ നിയമം, മത നിയമം അത് എല്ലാവർക്കും ബാധകമാണ്, പക്ഷെ എന്നെ ആളുകൾക്ക് ബാധകമല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ, ഉണ്ടോ 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 ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടോ, മുസ്ലിങ്ങൾ അങ്ങനെ ഇല്ലേ, ഉണ്ട്. നമ്മുടെ നാട്ടിലെ സമസ്തക്കാരന്റെ സാദാ സുന്നിന്റെ വിശ്വാസം എന്താ, ശരീഅത്ത് നിയമങ്ങൾ ഔലിയാക്കന്മാർക്ക് ബാധകമല്ല, ശരീഅത്ത് നിയമം ആർക്ക് ബാധകമല്ല, ഔലിയാക്കന്മാർക്ക് ബാധകമല്ല. കാരണം എന്താ, സൂഫികളുടെ പ്രയോഗം നമ്മൾ സാധാരണ അനൗൺസ്മെന്റ് ഉണ്ടാവും, നോട്ടീസ് അതിലൊക്കെ കാണാം, സാദാത്തുക്കളും ഉമറാക്കളും ആലിമീങ്ങളും ആരിഫീങ്ങളും മുഹക്കിഖുകളും പങ്കെടുക്കുന്നു, ഇതിന് ഓരോന്നിനും ഓരോ അർത്ഥ, സാദാത്തുക്കൾ നേതാക്കന്മാർ, ഉമറാക്കൾ പോലെ ഉലിലമ്ര കൈകാര്യകർത്താക്കൾ, പിന്നെ ആലിമീങ്ങൾ പണ്ഡിതന്മാർ, മുഹക്കിഖുകൾ അതായത് ഓരോ കാര്യത്തിലും നല്ല തഹ്ഖീഖ് നടത്തിയ ആഴമേറിയ പടിവുള്ള പണ്ഡിതന്മാർ, പിന്നെ ആരിഫീങ്ങൾ, ആരിഫ് എന്നെന്താ വിവരമുള്ളവൻ, ആ വിവരമല്ല ഒരു ഉദ്ദേശിച്ചത്, ആരിഫീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതല്ലാത്ത ചില അർത്ഥങ്ങൾ ഉൾസാര വ്യാഖ്യാനങ്ങൾ ഖുർആന്റെ ആയത്തുകൾക്കുണ്ട്. സൂഫികൾ എന്നാൽ ഖുർആൻ അജീതല്ല ഒരു പറയാ, ഖുർആന്റെ വ്യാഖ്യാനം ഉൾസാര വ്യാഖ്യാനം, അവർക്ക് കിട്ടുന്ന അറിവ് അത് എഴുതുന്ന നബിന്റെ അറിവല്ല, നബിക്ക് ജിബ്രീൽ മുഖേനയാണ് വിവരം കിട്ടിയത്, അള്ള നേരിട്ട് പറഞ്ഞതാ നബിനോട് അല്ല, ജിബ്രീൽ മുഖേനയാണ്. എന്നാൽ ഔലിയാക്കന്മാർക്ക് ശൈഖന്മാർക്ക് സൂഫി തരീഖത്തിന്റെ ഇമാമമാർക്ക് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് വിവരം കിട്ടുന്നതാണ്. അപ്പൊ നബിയാണോ മെച്ചം, ആരിഫീങ്ങളാണോ മെച്ചം, അല്ല, നബിക്ക് അവിടെ ഒരു വാസിത്തയുണ്ട്, നേരത്തെ പറഞ്ഞ വസായിത്ത്, ഒരു ഇടയാളനുണ്ട്. ആരാ ഇടയാളൻ? ജിബ്രീൽ. അപ്പൊ വേറൊരാളിലൂടെ വിവരം കിട്ടുന്ന ഒരാളും പ്രധാനമന്ത്രിയിൽ നിന്ന് നേരിട്ട് ഒരാൾക്ക് വിവരം കിട്ടി, വേറൊരാളിലൂടെ ഒരാൾക്ക് വിവരം കിട്ടി. ആരാടെ മുന്തിയാള്? നേരിട്ട് കിട്ടിയാണ്. അപ്പൊ ജിബ്രീലിലൂടെയാണ് നബിക്ക് വഹി കിട്ടുന്നത്. അപ്പൊ നബിയേക്കാൾ മെച്ചപ്പെട്ടവനാണ് ആര്? സൂഫികളുടെ ഇമാമുകൾ, ഔലിയാക്കന്മാർ, അവർക്ക് അള്ളാഹുവിൽ നേരിട്ട് വിവരം കിട്ടുന്നു. അതിനാണ് ലദുനിയായ ഇൽമ് എന്ന് പറയുന്നത്. പഠിച്ചെടുത്തതല്ല, അള്ളാഹുവിൽ നേരിട്ട് കിട്ടിയ മിൽ ലദുനില്ല, അള്ളാഹുവിൽ നിന്ന് നേർക്ക് കിട്ടിയ ഇൽമ്, അതാണ് ലദുനിയായ, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് നേർക്ക് നേരെ ജിബ്രീലിൽ നിന്ന് വാസിത്തയില്ലാതെ കിട്ടിയ ഇൽമ്. ഇത് കിട്ടുന്ന ആളുകളാര്? ആരിഫീങ്ങൾ. അതാണ് ആരിഫീങ്ങളും സാദാത്തുക്കളും പങ്കെടുക്കുന്നത്. നമ്മൾ വിചാരിക്കും മൂലിയം പോലെ മൂലിയന്മാരാണ്, അപ്പൊ ഓരോ ദർജയപ്പെട്ട കാറ്റഗറി ഉണ്ട്. അപ്പൊ ഈ ആരിഫീങ്ങൾക്ക് അള്ളാഹുവിലേക്ക് എത്തിയാൽ അവർ പ്രവാചകന്മാരെക്കാൾ എന്തായി? ശ്രേഷ്ഠന്മാരായി. ആ പദവിയിലെത്തിയാൽ പിന്നെ അവർ ആരാധനയിൽ ഏർപ്പെടേണ്ടതില്ല. അതുകൊണ്ടാണ് ആരിഫീങ്ങൾക്ക് തക്ലീഫില്ല. ഇപ്പൊ പറയും ഇന്ന ശേഖ് വലിയ ആളെന്താ നിസ്കരിക്കാത്തത്? രണ്ട് ന്യായ പറയാം. ഒന്ന്, അയാള് ആരിഫാണ്, ലദുനിയായ എൽമ കിട്ടുന്ന ആളാണ്, അയാൾക്ക് തക്ലീഫില്ല. അയാള് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കി അള്ളാഹുവിൽ എന്തായി തീർന്നു? ലയിച്ചു ചേർന്നു, വിലയം പ്രാപിച്ചു. ലദുൻ, ലദുനിയായ ലദുൻ നടക്കിയ പക്കൽ, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് നേർക്കാൻ കിട്ടുന്നില്ല, അതാണ് ലദുൻ. അപ്പൊ അവര് എന്തായി? അള്ളാഹുവിൽ ലയിച്ചു ചേർന്നു. അതെപ്പോഴാ? മറ്റേ വഹദത്തുൽ വുജൂദ്, അദ്വൈതവാദം. അള്ളാഹുവിൽ ലയിച്ചാ പിന്നെ പിന്നോന്ന് തക്ലീഫുണ്ടോ? അള്ളാഹിനെ പോലെയായി. അതാണ് അള്ളാഹ് ഔലിയാക്കന്മാർ അള്ളാഹിന്റെ കണ്ണാകും കയ്യാവും കാലാകും എന്ന് പറയുന്നത് ഹദീസിലെ വ്യാഖ്യാനം. അപ്പൊ അള്ളാഹുവിൽ ഒരാൾ ലയിച്ചു ചേർന്നാൽ പിന്നെ അയാൾക്ക് എന്ത് വേണ്ട? ഇബാദത്ത് വേണ്ട. അല്ലെങ്കിൽ ചിലപ്പോ വേറെ ന്യായം പറയും. എന്താണ്? നിങ്ങൾക്ക് 40 തടി ഉണ്ട്, ഒരു തടി ഇവിടെ നിങ്ങൾ കാണുന്നത്, കൂടാതെ 39 വേറെ ഉണ്ട്, മറ്റേ തടി മക്കത്ത് നിസ്കരിക്കുന്നുണ്ടാവും. അതിനാണ് പണ്ട് നമ്മളെ എൻ പി അബ്ദുൽ ഖാദർ മൗലവിയാ ചോദിച്ചതെങ്കിലുണ്ട്, അങ്ങനത്തെ റൗലിയെ നിങ്ങൾ പട്ടിണിക്ക് ഇട്ടു തിന്നാൻ കൊടുക്കണ്ട, അയാൾക്ക് 40 ഉണ്ട്, അവിടുത്തെ തിന്നോളും എന്ന് പറഞ്ഞാൽ അപ്പം വിഷയം മാറും. ഒരൌലിക്ക് 40 തടി ഉണ്ട്, നിസ്കരിക്കുന്ന വിഷയത്തിൽ അയാൾ അവിടെ മറ്റേ തടി അവിടെ നിസ്കരിക്കുന്നുണ്ടാവും, മറ്റേ തടി അവിടെ നോമ്പോൽക്കുണ്ടാവും. എന്നാ തിന്നാൻ കൊടുക്കണ്ട, അവിടെപ്പുള്ള ഔലിക്ക് തിന്നാൻ കൊടുക്കണ്ട. എന്താ കാരണം? അയാളെ 39 തടിയിൽ വേറെ ഏതെങ്കിലും തടി എവിടെന്നെങ്കിലും ഏതെങ്കിലും സൂപ്പർ മറ്റേ 5-star ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞാൽ ഇയാൾ ഇവിടെ ചാവും. മറ്റേ ഏറ്റവും പ്രസിദ്ധനായ എല്ലായിടത്തും ഇപ്പൊ കോഴിപ്പീടിക്ക് വരെ കക്കൂസൻ ആരോ വീട്ടാൻ കയറിയില്ല, ബാക്കിയൊക്കെ CM സെന്റർ, CM കോഴിപ്പീടിയ, CM മസാലപ്പീടിയ അല്ലേ. നാട്ടിലൊക്കെ ഒരുപാടുണ്ട്, മാടല്ല കാസർഗോഡ് അങ്ങോട്ടൊക്കെ CM സെന്റർ, CM മാട്ടില് മറ്റേ ഇഷ്ടികണ്ട കട്ട, സിമന്റ് കട്ട ഉണ്ടാക്കുന്നത്, അതും CM കട്ടയാണ്. അത്രക്ക് ഹുബാണ്. പക്ഷെ ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ട ആളാണ്, എന്റെ വല്യമ്മ കുറാഫി കുടുംബത്ത് വന്ന ആളായിരുന്നു. വല്യമ്മന്റെ കൂടെ ഞാൻ വല്യമ്മന്റെ കുടുംബത്തിലൊക്കെ പണ്ട് അവിടെ വെള്ളം തിളപ്പിച്ച് ആറ്റി കുളിപ്പിക്കുന്നതും അയാൾ കുടിച്ചിട്ട് ഒരു തുള്ളി അയാൾ കുടിക്കും, ബാക്കി ഇങ്ങനെ കൈമാറി കുളിക്കുന്നതും ഇയാളെ കുളിപ്പിക്കുന്നതൊക്കെ എന്റെ കണ്ണോട് കണ്ടിട്ടുണ്ട്. എന്റെ ഉമ്മന്റെ ഇളയമ്മന്റെ ഒരു കുട്ടി പിള്ളവാദം പിടിച്ച് 10-13 വയസ്സായപ്പോ മരിച്ചു. എന്റെ ചെറുപ്പത്തിലാണ് സംഭവം, ഞാനവിടെ കാണാൻ പോയിട്ടുണ്ട്. മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയി, എല്ലാരും നിസ്കരിക്കാൻ പോയി, ഈ വലിയുള്ള അവിടെ തന്നെ കുത്തിയിരുന്നതാണ്, അയാൾ പോയിട്ടില്ല. അങ്ങനെ വലിയ വലിയെങ്കിൽ അയാൾ പോയി നിസ്കരിച്ചിട്ടല്ലേ കുട്ടിക്ക് കൊണം കിട്ടുക? അയാൾ പോയി പള്ളിയിൽ, ഞാൻ എന്റെ കണ്ണോട് ചെറുപ്പകാലത്ത് കണ്ടത്, വളരെ ചെറുപ്പമുള്ള സമയത്ത് അയാൾ ഇങ്ങനെ എപ്പോഴും കൂടെ കുറെ പിന്നെ പരിവാരങ്ങളൊക്കെ ഇങ്ങനെ റോട്ടുകൾ നടന്ന എന്റെ കണ്ണിൽ ഇങ്ങനെ കാണുന്നില്ല, ചെറുപ്പത്തിൽ കണ്ട കാഴ്ച. അപ്പതാണ് അങ്ങനെയുള്ള ആളുകൾ, ഇവർക്ക് മതനിയമം ബാധകമല്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ടീമുണ്ടോ? ടീമുണ്ട്. നമ്മുടെ നാട്ടിലെ ആളുകൾ സൂഫി ഷെയ്ഖുമാരെ കുറിച്ച് ഇമാമികളെ കുറിച്ചുള്ള വിശ്വാസം അതാണ്. അങ്ങനെ ഒരുത്തൻ വിശ്വസിച്ചാൽ ഖബറ, ഇവരെ വിശ്വാസ പ്രകാരം അവൻ സൂപ്പർ വലിയ, ഇസ്ലാമിന്റെ നയപ്രകാരം അവൻ കാഫറായി. കാരണം എന്താ? ഒരാൾക്കും ഇസ്ലാമിന്റെ നിയമത്തിൽ നിന്ന് ഒഴിവല്ല, എല്ലാവരും എന്ത് ചെയ്യണം? അതിന് മുമ്പിൽ തെളിവറിയവൻ എന്താ? അതാ ശേഷം പറഞ്ഞു, കമാ വസിഅൽ ഖലിറ അൽ ഖുറൂജു അൻ ശരീഅത്തി മൂസ അലൈഹി സലാം. ഏതുപോലെ സൂഫിയാക്കൾ പറയുന്ന തെളിവാണ് ഖലിർ. നമ്മൾ ഹിലിർ ഹിലിർ എന്നല്ല, ഹിലിർ ശരിക്കും എന്താണ്? ഖലിർ എന്നാണ് ശരിയായ അറബി. അതാണ് ഇവിടെ അൽ ഖലിറു എന്ന് കൊടുത്തത്, ഹിലിർ അല്ല. കമാ വസിഅൽ ഖലിറ, ഖലിറിന് അനുവദനീയമായതുപോലെ, ഖലിറിന് വിശാലമായതുപോലെ, അൽ ഖുറൂജു പുറത്തു പോകൽ, അൻ ശരീഅത്തി മൂസ അലൈഹി സലാം, എന്തിൽ നിന്ന്? മൂസ നബിയുടെ ശരീഅത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ആർക്ക് അനുവാദമുണ്ടായിരുന്നു? ഖലിറിന് അനുവാദമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മൂസ നബിയെ ആര് ചോദ്യം ചെയ്തു? അല്ല, ഖലിറിനെ ആര് ചോദ്യം ചെയ്തു? മൂസാ നബി ചോദ്യം ചെയ്തു,